പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൌമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെയാണ് താനും എന്നത്രേ.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
എന്തുകൊണ്ട് വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നു? അനേകരുടെയും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും വരുന്ന തേങ്ങലാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആത്മീയ വിജയത്തിന് എന്തെങ്കിലും വഴി പറഞ്ഞുകൊടുക്കുവാൻ അപേക്ഷിച്ചുകൊണ്ട് അനേകരും എനിക്ക് എഴുതാറുണ്ട്. നമ്മുടെ തോൽവിയുടെ പ്രധാന കാരണം തെറ്റായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതാണെന്ന് ഈ പോർക്കളത്തിൽ വളരെ കാലത്തെ അനുഭവ സമ്പത്തുള്ള വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ വ്യക്തമാക്കുന്നു. അതെ, തെറ്റായ ആയുധങ്ങൾ. ഇന്ന് നാം പഠിക്കുന്ന ഭാഗത്ത് പൗലോസ് അതത്ര വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ നാം ഈ ലേഖനത്തിന്റെ അവസാനത്തെ പ്രധാന ഭാഗത്തേക്കാണ് വരുന്നത്, അതായത് പൌലോസിന്റെ വിളി എന്നുള്ളതാണ്. ഒന്നാമത്തെ ഭാഗം ക്രിസ്തീയ ജീവിതം എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ പ്രധാന ഭാഗം ക്രിസ്തീയ ദാനം എന്നുള്ളതാണ്. ഇനിയും ക്രിസ്തീയ സൂക്ഷിപ്പ് എന്നതാണ് വിഷയം. രണ്ടാമത്തെ വിഷയം തന്നെ ആദ്യത്തേതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ഒടുവിലത്തെ ഭാഗം ഇതിനേക്കാളൊക്കെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് മൂന്നാമതൊരു ലേഖനത്തിന്റെ ആരംഭമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് അംഗീകരിക്കുവാൻ എനിക്ക് പ്രയാസവുമുണ്ട്. ഇത് മൂന്നാമതൊരു ലേഖനത്തിന്റെ ആരംഭമാണെന്ന് ചിന്തിക്കുന്നത് പൌലോസിന്റെ അപ്പസ്തോലത്വത്തിന്റെ വിശ്വാസ്യത എന്ന് വേണമെങ്കിൽ ഈ ഭാഗത്തിന് നമുക്ക് ശീർഷകം നൽകാം. കൊരിന്തിലെ സഭ ഒരു വിഭജിക്കപ്പെട്ട സഭയായിരുന്നു. ഒന്ന് കൊരിന്ത്യർ ഒന്നാം അധ്യായത്തിന്റെ 11 വാക്യത്തിൽ, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലേബയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭയിൽ ഭൂരിപക്ഷവും പൌലോസിന്റെ അധികാരത്തെ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഒരു ന്യൂനപക്ഷം അത് നിഷേധിച്ചിരുന്നു. ഈ ലേഖനത്തിന്റെ ആദ്യത്തെ 9 അധ്യായങ്ങൾ ആ ഭൂരിപക്ഷത്തെ ഉദ്ദേശിച്ചായിരുന്നു. 10, 11, 12 അധ്യായങ്ങൾ പ്രധാനമായും ന്യൂനപക്ഷത്തോടാണ്. തന്റെ അപ്പസ്തോലത്വത്തെ ശക്തിയായ ഭാഷയിൽ പൌലോസ് ഇവിടെ ന്യായീകരിക്കുന്നു. ശ്രദ്ധിക്കുക, ഒന്നാം വാക്യം, നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവൻ എന്നും അകലത്തിരിക്കെ നിങ്ങളോട് ധൈര്യപ്പെടുന്നവൻ എന്നുമുള്ള പൌലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൌമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. തന്റെ ഒന്നാം ലേഖനത്തിന്റെ ശക്തിയേറിയ ഭാഷയും ശൈലിയും നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. തെറ്റ് തെറ്റാണെന്നും അത് തിരുത്തപ്പെടേണ്ടതാണെന്നും അവരെ ഉദ്ബോധിപ്പിച്ച് താൻ എഴുതിയത്. സഭയിലെ ന്യൂനപക്ഷത്തിനത് തീരെ രസിച്ചില്ല. അവർ പൌലോസിനെ വിമർശിച്ചു. അവരെയാണ് പൌലോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. എങ്ങനെ? ക്രിസ്തുവിന്റെ സൌമ്യതയും ശാന്തതയും ഓർപ്പിച്ച് അവൻ അവരെ പ്രബോധിപ്പിക്കുന്നു. ഒരു കൂടാരപ്പണിക്കാരനായിട്ടാണ് പൌലോസ് കൊരിന്തിലേക്ക് വന്നത്. അവൻ ആരോടും പ്രതിഫലം ഒന്നും പറ്റിയിട്ടല്ല വേല ചെയ്തത്. അതവൻ ആഗ്രഹിച്ചുമില്ല. പകൽ മുഴുവൻ അവൻ ചന്തസ്ഥലത്തിരുന്ന് പണിയും. അവൻ ആകെ വിയർത്ത്, കൈകളാകെ വൃത്തികേടാകുമായിരുന്നു. അവൻ അവിടിരുന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ അതുവഴി പോകുന്ന ജനങ്ങളോട് സംസാരിക്കുമായിരുന്നു. ഈ സാഹചര്യത്തിൽ കൊരിന്ത്യർ അവനെക്കുറിച്ച് പറയുമായിരുന്നു, അവനൊരു അപ്പസ്തോലനൊന്നുമല്ല എന്നേ. അവനെ നോക്കിക്കേ, അവനൊരു കൂടാരപ്പണിക്കാരനത്രേ, ഒരു സാധാരണ മനുഷ്യൻ. അതെ സുഹൃത്തെ, അവനൊരു സാധാരണക്കാരൻ തന്നെയായിരുന്നു. എന്നാൽ അവനൊരു അപ്പസ്തോലൻ കൂടിയായിത്തീർന്നു. പൌലോസിനെ കണ്ടാൽ മറ്റാരെയും പോലെ തന്നെയാണ്. എന്ത് വ്യത്യാസമാണ്? അഥവാ വ്യത്യാസമുണ്ടെങ്കിൽ തന്നെ അവനൊരു കൂടാരപ്പണിക്കാരൻ ആയതിനാൽ ചില ആളുകൾ അവനെ കുറച്ച് കാണുവാൻ തുടങ്ങി. അവൻ കൈകൊണ്ട് വേലയെടുക്കുന്ന താണ ഒരുവൻ എന്നവർ ചിന്തിച്ചു. അതുകൊണ്ട് പൌലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൌമ്യതയും ശാന്തതയും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നുവോ അതുപോലെയാണ് താനും എന്നത്രേ. അവൻ പറയുന്നു, നിങ്ങളുടെ സമക്ഷത്ത് താഴ്മയുള്ളവൻ എന്ന്. അവനിൽ എന്തെങ്കിലും പ്രത്യേകത കാണുവാനുണ്ടെന്നല്ല, അവൻ ആരുമല്ലായിരുന്നു, കൂടാരമുണ്ടാക്കുന്ന ഒരു സാധാരണക്കാരൻ മാത്രമായിരുന്നു പൗലോസ്. അതുകൊണ്ട് തന്നെ കൊരിന്ത്യർ പൗലോസിനെ ചോദ്യം ചെയ്തു, ഇവൻ എന്ത് കണ്ടുകൊണ്ടാണ് ഈ ആളാകുന്നത്, ഇവൻ ആരാണ്? സഭയെ പീഡിപ്പിച്ചവൻ ഇപ്പോൾ വലിയ ആളായിട്ട് വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സൌമ്യതയിലും ശാന്തതയിലുമാണ് പൗലോസ് എഴുതുന്നത്. തന്നെ തന്നെ സംരക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് തന്റെ ശബ്ദം ഉയർത്തിയിട്ടേയില്ല. നാമും നമ്മെ സംരക്ഷിക്കുവാൻ വേണ്ടി എത്രയധികം ശബ്ദമുയർത്തുമോ അത്രയും താഴോട്ടു പോകുകയാണ്, തോറ്റുപോകുകയാണെന്ന് മറക്കരുത്. ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവനെ കണ്ടാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി തോന്നത്തക്കവണ്ണം ഒന്നുമുണ്ടായിരുന്നില്ല. ചിത്രകാരന്മാർ നമ്മെ വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വിധത്തിലുള്ള പ്രത്യേകതകളൊന്നും അവനുണ്ടായിരുന്നില്ല എന്നോർക്കണം. സാധാരണ ഒരു മനുഷ്യൻ. അവന്റെ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശവളയം ഉണ്ടായിരുന്നില്ല. അതെ, അവൻ സൌമ്യതയും ശാന്തതയുമുള്ളവനായിരുന്നു. അവന്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ ഉള്ളവരായിരിക്കണം എന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതത്രേ വിശ്വാസികളുടെ മുഖമുദ്ര. അതുകൊണ്ട് പൗലോസ് അവർക്കെഴുതി പറയുന്നത് എന്തെന്നാൽ, വെറുതെ സ്വയം വിഡ്ഢികളാക്കരുത്. പൗലോസിന് ഒരു അപ്പോസ്തോലന്റെ അധികാരമുണ്ട്. പൗലോസിന് ഒരു ദൈവീക ദൌത്യമുണ്ട്. അവൻ അധികാരത്തോടെയാണ് സംസാരിച്ചത്. ഒരു അമാനുഷിക ശക്തിയെക്കുറിച്ചുള്ള ബോധം അവനുണ്ടായിരുന്നു. അവൻ ആ അമാനുഷിക ശക്തി ഉപയോഗിക്കുകയും ചെയ്തു. തന്റെ അധികാരം ഉപയോഗിക്കുവാൻ തന്നെ നിർബന്ധിക്കരുതെന്ന് പൗലോസ് അവരെ ഉദ്ബോധിപ്പിക്കുന്നു. വീണ്ടും സൌമ്യതയോടും ശാന്തതയോടും കൂടി വരുവാനാണ് താൻ ആഗ്രഹിക്കുന്നത് പോലും. ജഡത്തിൽ കാണുന്നതുപോലെ മാത്രം അവനെക്കുറിച്ച് ചിന്തിക്കരുതെന്നാണ് അവൻ അവരോട് പറയുന്നത്. ഒരു ശുശ്രൂഷകൻ ഏതെങ്കിലും പ്രത്യേക വിധത്തിലുള്ള വസ്ത്രം ധരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ധരിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകും എന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇന്ന് പലർക്കും ജീവിതത്തേക്കാൾ പ്രാധാന്യം വസ്ത്രത്തിനാണ്. ഞാൻ ഉദ്ദേശിച്ചത് ശുശ്രൂഷയുടെ വസ്ത്രത്തിന്. തന്റെ ജീവിതം കൊണ്ടും താൻ വചനം ശുശ്രൂഷിക്കുന്ന വിധം കൊണ്ടും അവനത് തെളിയിക്കാവുന്നതാണ്. ജീവിതമില്ലാതെ എങ്ങനെയൊക്കെ അലങ്കരിച്ചാൽ എന്താ വിശേഷം? കൊരിന്തിലുണ്ടായിരുന്ന അതേ മനോഭാവം ഇന്നും നമ്മിൽ പലരിലും കാണുന്നു എന്നത് വിചിത്രമായിരിക്കുന്നില്ലേ? മനുഷ്യൻ എന്നും ഒരുപോലെയാണല്ലോ. ദൈവവചനത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന വ്യക്തിയെ, അതെ സഭാ ശുശ്രൂഷകനെ, തരം താഴ്ത്തി സംസാരിക്കുവാൻ അവർക്ക് പ്രത്യേക താൽപര്യമാണ്. ഇക്കാര്യത്തിൽ പിശാജ് വളരെ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുന്നു. വചനം പ്രസംഗിക്കുന്നവനെ പിശാജ് ആക്രമിക്കുന്നു. അവന്റെ ജീവിതത്തെ താറുമാറാക്കുവാൻ ശ്രമിക്കുന്നു ഇല്ലേ? രണ്ടാം വാക്യം നോക്കിക്കാട്ടെ. ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരരുത് എന്നപേക്ഷിക്കുന്നു. താൻ കൂടാരപ്പണി ചെയ്യുന്നതുകൊണ്ട്, വിയർത്തൊലിക്കുന്നതുകൊണ്ട്, കൈകൾ വൃത്തികേടാകുന്നതുകൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത് എന്ന് പൗലോസ് പറയുന്നു. ഇന്നും എന്തെങ്കിലും വളരെ കഠിനമായ ജോലിയെടുക്കുന്ന ആളുകൾ സുവിശേഷ പ്രസംഗത്തിന് പോകുമ്പോൾ ഇതിൽ ഏതിനെയാണ് അംഗീകരിക്കേണ്ടത് എന്ന് ചിന്തിച്ച് പതറി നിൽക്കുന്ന ആളുകളുണ്ട്. മൂന്നാം വാക്യം, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ജഡമെന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് മൂന്ന് രീതിയിൽ ഉള്ള അർത്ഥമുണ്ട്. ഒന്നാമത് ഇത് ശരീരത്തെക്കുറിച്ച്, അതെ നമുക്കിന്നുള്ള ഭൌമിക ശരീരം, അസ്ഥിയുടെ പുറത്ത് മാംസം വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഈ ശരീരം. രണ്ടാമതായി ഇത് ബലഹീനതയെ സൂചിപ്പിക്കുന്നതാകാം, അർത്ഥത്തിൽ മനഃശാസ്ത്രപരമായ ഒന്ന്. മൂന്നാമതായി നിങ്ങൾക്കും എനിക്കുമുള്ള ആ വീഴ്ച സംഭവിച്ച സ്വഭാവത്തെ ഇവിടെ അർത്ഥമാക്കാം. അതത്രേ ആത്മീക അർത്ഥം. ഒരു വലിയ പോർക്കളത്തിന്റെ ചിത്രം കാഴ്ചപ്പാട് പൗലോസിനുണ്ടായിരുന്നു. തള്ളിക്കളയേണ്ട ഒരു നരകമുണ്ടെന്നും നേടിയെടുക്കേണ്ട ഒരു സ്വർഗമുണ്ടെന്നുമുള്ള ചിന്ത അവനിൽ എപ്പോഴും വ്യാപരിച്ചിരുന്നു. ആത്മീയമായ ഒരു പോരാട്ടത്തിലാകുന്നു താനെന്നും അതിനാവശ്യം ആത്മീയമായ ആയുധങ്ങളാണെന്നും പൗലോസ് ഉറപ്പാക്കിയിരുന്നു. അതാണ് അവനോട് പറയുന്നത്. ഇനിയും നാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഈ വാക്യത്തിനിടയ്ക്കുള്ള ഒരു വാക്യമാണ് പോരിന്റെ ആയുധങ്ങൾ ഏവ എന്ന് പറഞ്ഞിട്ടില്ല. ആത്മീക യുദ്ധം എന്ന് പറയുമ്പോൾ അപ്രകാരമുള്ളൊരു ശത്രുവും ഉണ്ടെന്നോർമ്മിക്കണം. ആത്മീക ശത്രുവും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആയുധങ്ങൾ ഉണ്ടെന്നാണ്, ഫലപ്രദമായവ. ഏതെല്ലാമാണ് ഈ ഫലപ്രദമായ ആയുധങ്ങൾ? ഒന്ന്, ദൈവവചനം. ദൈവവചനത്തിൽ നമുക്ക് വിശ്വാസം വേണം. അത് ആത്മാവിന്റെ വാളാണ്. എഫെസ്യരുടെ 6-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ആത്മാവിന്റെ വാള് ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയ ഒന്നത്രേ ദൈവവചനം. രണ്ടാമതായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം അനുഭവിക്കുന്നു. പൗലോസിന് തന്റെ ബലഹീനതകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ താൻ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്നും ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുന്നു എന്നും നല്ല ഉറപ്പവനുണ്ടായിരുന്നു. മൂന്നാമതായി, വേറൊരായുധം പ്രാർത്ഥനയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥനയെപ്പറ്റി കൊരിന്ത്യ ലേഖനങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ പ്രാർത്ഥനയിൽ തനിക്ക് വലിയ വിശ്വാസമുണ്ടായിരുന്നു എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അതെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രാർത്ഥന. ഇനി നമുക്ക് 5-ാം വാക്യത്തിലേക്ക് വരാം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഈ പോരാട്ടത്തിൽ യുദ്ധം ചെയ്യുന്നവർ വിജയിക്കുന്നു എങ്കിലും ആത്യന്തിക വിജയം ദൈവത്തിന്റേതാണ്. നാം വിജയിക്കുമ്പോഴും മഹത്വം ദൈവത്തിന് തന്നെ. 6-ഉം 7-ഉം വാക്യങ്ങളിൽ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. നിങ്ങൾ പുറമേയുള്ളത് നോക്കുന്നു, താൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുത്തൻ ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ നിങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്ന് അവർ പിന്നെയും നിരൂപിക്കട്ടെ. പ്രതിപക്ഷത്തെ അഭിസംബോധന ചെയ്ത് പൌലോസ് പറയുന്നു, ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ തന്നെ. 8-ാം വാക്യം, നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിവാൻ അത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്ന് അധികം പ്രശംസിച്ചാലും ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ഒരു അപ്പോസ്തലന്റെ അധികാരം പൌലോസിനുണ്ട്. അത് അവരെ നശിപ്പിക്കാനല്ല, അവരെ പണിവാനും അവരെ മഹൂത്തീകരിക്കാനും തന്നെ. അതായത് വിശ്വാസത്തിൽ അവരെ വളർത്തുവാനായിട്ടാണ് ഈ അധികാരം അവന് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ അവരെ മുഷിപ്പിക്കുവാനായിട്ടല്ല. 9-ാം 10-ാം വാക്യങ്ങൾ, ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് തോന്നരുത്. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവും ഉള്ളവ തന്നെ, ശരീരസന്നിധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവും അത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ. ഭയപ്പെടുത്തുന്ന ലേഖനങ്ങൾ എഴുതി അവരുടെ മധ്യെ ബലഹീനനായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. പൌലോസിന് ആഗ്രഹിക്കത്തക്ക സൌന്ദര്യമോ വാക്സാമർത്ഥ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നത്രേ ഇത് വെളിവാക്കുന്നത്. അവൻ ഒരു ബലഹീന മനുഷ്യനായിരുന്നു. ശാരീരികമായി കണ്ടാൽ അത്ര വലിയ വ്യക്തിത്വമില്ലാത്ത എന്ന് പറയത്തക്ക ഒരു വ്യക്തി. തന്നിൽ തന്നെയുള്ള ശക്തിയല്ല, ആത്മാവിന്റെ ശക്തിയാണ് അവനെ ബലപ്പെടുത്തിയത് എന്ന് പൌലോസ് വ്യക്തമാക്കുന്നു. ആത്മശക്തിയാൽ പൌലോസ് എഴുതി സംസാരിച്ചു. 11-ും 12-ും വാക്യങ്ങൾ, അകലെയിരിക്കുമ്പോൾ ഞങ്ങൾ ലേഖനങ്ങളാൽ വാക്കിൽ എങ്ങനെയുള്ളവരോ, അരികത്തിരിക്കുമ്പോൾ പ്രവൃത്തിയിലും അങ്ങനെയുള്ളവർ തന്നെ എന്ന് അങ്ങനത്തവൻ നിരൂപിക്കട്ടെ. തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്തൊരുമിപ്പാനോ ഉപമിപ്പാനോ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. അല്പം ഫലിതം കുത്തിവെക്കുകയാണ് ഇവിടെ. അനേകരും തമ്മിൽ തമ്മിൽ താരതമ്യം ചെയ്യുന്നവരാണ്. തങ്ങളുടെ സഭയിലുള്ള മറ്റു വിശ്വാസികളുമായി തുലനം ചെയ്ത് തങ്ങൾ ആത്മികർ അല്ല മുൻപന്തിയിൽ നിൽക്കുന്നവർ എന്നെല്ലാം കണക്കുകൂട്ടുന്നു. നാം ഉപയോഗിക്കേണ്ട അളവുകോൽ ഇതല്ല, പ്രിയമുള്ളവരെ. ഈ കാലഘട്ടത്തിന്റെ ഒരു ദുരവസ്ഥയാണിത്. തണുത്തുറഞ്ഞ ഒരു സഭയിൽ അതേ അവസ്ഥയിൽ തന്നെ നിങ്ങൾക്കിരിക്കാം. ജീവനില്ല എന്നറിയാതെ തന്നെ, കാരണം നിങ്ങൾ തണുത്തിരിക്കുന്നവരുമായിട്ടാണ് നിങ്ങളെ താരതമ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് അങ്ങനെയൊരു സ്ഥാനത്ത് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും കഴിഞ്ഞുകൂടാ. ഇത് അപകടം പിടിച്ച ഒരു അവസ്ഥയാകുന്നു എന്ന് മറക്കരുത്. ജീവനുള്ള ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ മാത്രമേ നമ്മുടെ ഉറഞ്ഞ അവസ്ഥ, തണുത്ത അവസ്ഥ നാം മനസ്സിലാക്കൂ. തന്മൂലം നാം പെട്ടെന്ന് ഉണർത്തപ്പെടുന്നു. അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ ശത്രു പരമാവധി ശ്രമിച്ച് ഉറങ്ങുന്ന, തണുത്തുറഞ്ഞിരിക്കുന്ന ആ കൂട്ടത്തിൽ താങ്കളെ പിടിച്ചുകിട്ടിയിരിക്കുകയാണ്. ഒരുതരം അടിമത്തം, ഒരുതരം ബന്ധനം. നമ്മെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ പ്രവർത്തനം കൊണ്ടും വാക്കുകൾ കൊണ്ടും ജീവിക്കുന്ന വിശ്വാസികളുടെ നടുവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം വളരുകയുള്ളൂ. വീണ്ടും പറയട്ടെ, നമ്മെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ പ്രവർത്തനം കൊണ്ടും വാക്കുകൾ കൊണ്ടും ജീവിക്കുന്ന വിശ്വാസികളുടെ നടുവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം വളരുകയുള്ളൂ. നമ്മെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, ഇത് മുകളിൽ തൊട്ട് താഴെ വരെ ഉറങ്ങിയും തണുത്തുറഞ്ഞും ഇരിക്കുമ്പോൾ ഒരു സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ കൊട്ടാരം കിട്ടുമെന്ന് കരുതിയിരിക്കുന്നവരുണ്ട്. എല്ലാവരും എപ്പോഴും കള്ളം പറയുമ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നേര് പറയുന്നവൻ എന്തൊരു ഗമയാണെന്നറിയാമോ? ഇന്ന് അനേകരും തങ്ങളുടെ ചുറ്റുമുള്ള ചത്ത വിശ്വാസികളോടാണ് തങ്ങളെ തുലനം ചെയ്യുന്നത്, അതല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റു തുന്നം പാടിയൊരു ക്രിസ്തീയ നേതാവിനോട്. ഇന്നാർക്കാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന ചിന്ത. സുഹൃത്തെ, ഇത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥിതിവിശേഷമാകും. അനേകരും ഇന്ന് ഇതുപോലുള്ള വെട്ടിൽ കിടക്കുകയാണ്. പൗലോസ് പറയുന്നു, അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. ഈ സ്ഥിതിവിശേഷത്തിൽ നിന്ന് നമുക്ക് ഒരു മാറ്റമുണ്ടായേ മതിയാക്കു സുഹൃത്തെ. 13 വാക്യം, ഞങ്ങളോ അളവില്ലാത്തവണ്ണമല്ല നിങ്ങളുടെ അടുക്കലോളം എത്തുമാറ് ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിരിന്റെ അളവിന് ഒത്തവണ്ണമത്ര പ്രശംസിക്കുന്നത്. പൗലോസ് തങ്ങളെ സന്ദർശിക്കുന്നില്ല എന്നതായിരുന്നു കൊരിന്തിയിലെ വിശ്വാസികളുടെ പരാതി. മറ്റുള്ളവരുമായി സമയം ചെലവഴിക്കുന്നു എന്ന് അവർ പറഞ്ഞു. തങ്ങളെ അവഗണിക്കുന്നു എന്ന് അവർ പരാതിപ്പെട്ടു. ശുശ്രൂഷകരെക്കുറിച്ച് സാധാരണ പറഞ്ഞ് കേൾക്കാറുള്ള ഒരു പരാതിയാണല്ലോ ഇത്. കൂടുതൽ ആവശ്യത്തിലിരിക്കുന്നവരെയും അവർ സന്ദർശിക്കേണ്ടതല്ലേ? ദൈവവചന ധ്യാനത്തിനും അവർക്ക് സമയം വേണ്ടേ? കുറെ കൂടി ദയവായി അവരോട് നാം പെരുമാറേണ്ടതായിട്ടുണ്ട്. അവർക്ക് കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ജനത്തെ ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് അവർക്ക് സാധിക്കൂ. അവർക്കുള്ള സമയം മുഴുവൻ വീടുകൾ കയറി ഇറങ്ങി കളയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. ഈ പ്രവണത മാറിയെങ്കിൽ മാത്രമേ സഭകളിൽ ഉണർവുണ്ടാകൂ. ഇത് ഒരുതരം ഉപാധിയായി സഭാ ശുശ്രൂഷകന്മാർ കാണുന്നതും തെറ്റാണ്. കൂടുതലും സമയം നേരം വെളുത്താൽ വൈകുന്നവരെ അവിടെയും ഇവിടെ എല്ലാം നടന്നിട്ട് ഞായറാഴ്ച രാവിലെ വേദപുസ്തകം തുറന്ന് കിട്ടുന്ന ഒരു ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് ദൈവജനം പഠിപ്പിക്കുകയാകുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുകയാണ് ചെയ്യുന്നത്. ഇത് സഭാജനങ്ങളും സഭാ ശുശ്രൂഷകരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ഇനിയും 14, 15, 16 വാക്യങ്ങളിൽ, ഞാൻ നിങ്ങളുടെ അടുക്കലോളം എത്താതെ അതിർ കടന്നു പോകുന്നു എന്നല്ല, ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നു എന്നും അല്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിപ്പാനും മറ്റൊരുത്തന്റെ അതിരിനകത്ത് സാധിച്ചതിൽ പ്രശംസിക്കാതെ നിങ്ങൾക്ക് അപ്പുറത്തുള്ള ദിക്കുകളോളം സുവിശേഷം പ്രസംഗിപ്പാനും ആശിക്കുകയത്രേ ചെയ്യുന്നു. അവരുടെ അടുക്കലാണ് ആദ്യം ചെന്നത് എന്നവരെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷം അവരുടെ മധ്യേ ആദ്യം എത്തിച്ചവനും പൗലോസ് തന്നെ. ഭവനത്തിൽ നിന്നും വളരെ ദൂരം അതിന് സഞ്ചരിക്കേണ്ടതായും വന്നു. ഒരു സഭയുടെ മാത്രം ശുശ്രൂഷകനായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. ഒരു വേലസ്ഥലം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചാൽ മറ്റൊന്നിലേക്ക് പോകുന്നു. മറ്റൊരാളുടെ അടിസ്ഥാനത്തിന്മേൽ പണിവാൻ താൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. 17 വാക്യം, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ, തന്നെ താൻ പുകഴ്ത്തുന്നവനല്ല കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൊള്ളാകുന്നവൻ. ഒരു നാൾ നാം അവന്റെ സിംഹാസനത്തിൽ മുൻപാകെ നിൽക്കേണ്ടി വരും. ഇതൊരു മുന്നറിയിപ്പും കൂടെയാണ്. മറ്റൊരാളുടെ വിളിയെപ്പറ്റി അറിയാതെ അങ്ങനെയുള്ളവരെ വിമർശിക്കരുത്. ഒരാൾക്ക് ആളാം പ്രതി വേലയായിരിക്കാം ചെയ്യുവാനായി ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റൊരാൾക്ക് പ്രസംഗത്തിനുള്ള വരം ലഭിച്ചവനെ അത് ഭംഗിയായി നിർവഹിക്കുവാൻ നാം അനുവദിക്കണം. അങ്ങനെയുള്ളവർ ഒരുപക്ഷെ നിങ്ങളെ വന്നെപ്പോഴും സന്ദർശിച്ചെന്ന് വരില്ല. ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള വരം അനുസരിച്ച് പ്രവർത്തിപ്പാൻ അവസരം കൊടുക്കേണ്ടതാണ്. നാം ഇച്ഛിക്കുന്നതുപോലെ അവർ പ്രവർത്തിക്കാൻ നാം ഒരിക്കലും ആഗ്രഹിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നതുപോലെ അവർ പ്രവർത്തിക്കുവാൻ നാം അവരെ പ്രോത്സാഹിപ്പിക്കണം. പൗലോസിനെ ഒരു സുവിശേഷകനായി ദൈവം വിളിച്ചു. താൻ ആ ശുശ്രൂഷ നിറവേറ്റുന്നു എന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. എത്ര മനോഹരമായ, എത്ര ചങ്കൂറ്റത്തോടെ തന്റെ അവസ്ഥ തുറന്നു പറയുന്ന പൗലോസ്. എന്നാൽ സ്നേഹത്തിന്റെ ആത്മാവിൽ, സൌമ്യതയുടെ ആത്മാവിൽ, തനിക്ക് എതിരാളികളുണ്ട്, തന്നെ അംഗീകരിക്കാത്ത ആളുകളുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അവരെ സ്നേഹിക്കുകയും വളരെ ശാന്തമായി സൌമ്യമായി അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഈ മാതൃക നമ്മുടെ ജീവിതത്തിലും നമുക്ക് അനുവർത്തിക്കുവാനായിട്ട് സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനത്ത് താങ്കൾക്ക് പ്രയോജനപ്പെടുവാൻ സാധിക്കുന്നുണ്ടോ? എവിടെയാണ് താങ്കൾ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഒരു നിമിഷം സ്വയപരിശോധന ചെയ്താട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ അവിടുത്തെ വേല ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഒരുപക്ഷെ ഈ ലോകത്തിന്റേതായ എന്തെങ്കിലും ജോലി നിർവഹിച്ചുകൊണ്ട് അവിടുത്തെ വേല ചെയ്യുവാനായിട്ടായിരിക്കാം അവിടുത്തെ ഞങ്ങളെ ആക്കിയിരിക്കുന്നത്. ഞങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങൾ വിശ്വസ്തയോടെ അത് ചെയ്യുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കേട്ട വചനത്തിനനുസരിച്ച് ജീവിപ്പാനും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ സഹായിക്കണമേ. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിളിക്കുന്ന വിളി മനസ്സിലാക്കി അതിന് പ്രകാരം മുൻപോട്ട് പോകുവാൻ അവിടെ ഞങ്ങളെ ഒരുക്കിക്കാട്ട്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
സീമകളില്ലാത്ത സ്നേഹസാഗരമേ, കനിവിൻ കേദാരമേ, മരുവിൽ മലർവാടിയാണെനിക്കുലകിൽ സ്നേഹത്തിൻ പൂവാടി നീ. സ്നേഹ സാഗരമേ, കനിവിൻ കേദാരമേ, മരുവിൽ മലർവാടിയാണെനിക്കുലകിൽ സ്നേഹത്തിൻ പൂവാടി നീ. സീമകളില്ലാത്ത സ്നേഹ സാഗരമേ, കനിവിൻ കേദാരമേ. കണ്ണുകളില്ലാത്ത സ്നേഹസാഗരമേ നീതി തൻ കതിരോനേ. സീമകളില്ലാത്ത സ്നേഹസാഗരമേ നീതി തൻ കതിരോനേ. ഇരുളിൽ സുരദീപമാണു നീ, സ്നേഹത്തിൻ കൺശോഭ സ്നേഹത്തിൻ കൺശോഭ നീ. സീമകളില്ലാത്ത സ്നേഹസാഗരമേ കനിവിൻ കേദാരമേ. മരുവിൽ മലർവാടിയാണെനിക്കുലകിൽ സ്നേഹത്തിൻ പൂവാടി നീ. സീമകളില്ലാത്ത സ്നേഹസാഗരമേ ആശയേകും സുവിശേഷമേ. സഗമദനി സതനി സഗനി സ നീനി ധനി സധനി മാമഗമദഗമ മാഗസനി ധനി ദസനി സധനി മദഗമ സഗമദ. സീമകളില്ലാത്ത സ്നേഹസാഗരമേ ആശയേകും സുവിശേഷമേ. എന്നാത്മാവിൻ പ്രത്യാശ നീ, സ്നേഹത്തിൻ സന്ദേശം നീ, സ്നേഹത്തിൻ സന്ദേശം നീ. സീമകളില്ലാത്ത സ്നേഹസാഗരമേ കനിവിൻ കേദാരമേ. മരുവിൽ മലർവാടിയാണെനിക്കുലകിൽ സ്നേഹത്തിൻ പൂവാടി നീ. ഗമനി ദസനി ധനി സാസ സഗമഗ മഗ സനി സഗ സനി ധനി സ ഗസ സനി നിദ മഗ മമ ധനി സഗ സനി സനി ധനി ദ മദനി സഗദീനി സനി ദനി ദ മദനി സ